thank God for the brotherhood and the prophetic ministry God has given to His.
അവസരത്തിനായിട്ട് ഭാഗ്യമാണ്.
And I praise God for the men of God who are ahead of us leading us in this life.
ഈ കാലഘട്ടത്തില് നമുക്ക് മുൻപാകെ നടക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായിട്ട് ഞാൻ അധികം നന്ദിയുള്ളവരാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അക്കാര്യത്തില്
നാം
കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചോണ്ടിരുന്നത് യേശു ക്രിസ്തുവിന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു കാര്യത്തെ കുറിച്ചാണല്ലോ.
So what is the freedom?
എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്?
In the Western countries, people want freedom. They want to live anywhere, anyhow they want.
പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന് അർത്ഥമാക്കുന്നത് വ്യക്തികൾക്ക് എങ്ങനെയും ഏത് വിധവും എപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ്.
Youngsters are asking, why should we get married? We want to live as we like and they live together.
യൗവനക്കാർക്ക് അവിടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ യൗവനക്കാർക്ക് ഞങ്ങൾ എന്തിനെ കല്യാണം കഴിക്കണം, ഞങ്ങള് സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ളവരായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുവാൻ കഴിയണം, അതാണ് സ്വാതന്ത്ര്യം അവർ നിർവചിക്കുന്നത്.
Why man should marry another woman? Why can marry a man and government is giving permission, they think there is a real freedom.
എന്തിനാണ് പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുരുഷനും പുരുഷനും തമ്മിൽ കല്യാണം കഴിച്ചുകൂടെ?
That there is a gravitational force which is pulling towards the earth.
നമുക്കറിയാമല്ലോ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി നമ്മളെ താഴോട്ട് വലിക്കുന്ന ആ ഒരു ശക്തി.
They want to send a rocket, they love to spend crores of rupees and to fuel it with so much power it goes away from the gravitational pull.
നമുക്ക് അറിയാമല്ലോ ശാസ്ത്രജ്ഞന്മാര് എത്രയോ കോടി രൂപ മുടക്കിയിട്ട് ഈ ഗുരുത്വാകർഷണ ശക്തിയുടെ വലയത്തിൽ നിന്ന് റോക്കറ്റിനെ അവരെ മേൽപോട്ട് പറപ്പിക്കുന്നു, അവർ താഴെ പിടിക്കാതിരിക്കാനായിട്ട്.
Similar to that force is the force of sin which pulls us towards.
അങ്ങനെ തന്നെയാണ് നമ്മെ താഴോട്ട് വലിക്കുന്ന പാപത്തിന്റെ പ്രേരക ശക്തി.
Suppose this object is there and I leave it, it falls down.
നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ കൈ വിടുമ്പോൾ തന്നെ പിടി വിടുമ്പോൾ തന്നെ താഴോട്ട് വീഴുന്നു.
The same way what the world calls freedom, it is the freedom towards sin.
ലോകം പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപം ചെയ്യുവാനുള്ള പാപത്തിലേക്ക് നയിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്.
Students, they, children, they don't want to obey their parents, they want freedom.
കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ അനുസരിക്കുവാൻ താല്പര്യമില്ല, അവർക്ക് ആ കാര്യത്തിൽ സ്വാതന്ത്ര്യം വേണം.
What happens is they get entangled in so many bad practices and sins and by the time they realize they are too much in bondage.
അവര് തിരിച്ചറിയുന്നതിന് മുൻപായിട്ട് തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും തെറ്റായ പ്രവണതകള് അവര് കുടുങ്ങി പോയിട്ട് അവർ തിരിച്ചറിയുമ്പോഴത്തേക്കിനും അവർക്ക് തിരിച്ചു കയറി വരുവാൻ കഴിയാതെ വേണം, അത്രത്തോളം അവര് ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ആളുകള് ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ പണം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം.
They borrow here and there and they spend and finally they realize that they are in so much bondage they want to end their life.
അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങുവാൻ വേണ്ടി അവരിഷ്ടമുള്ളവരെ പണം ചെലവഴിക്കുന്നു. കടം വാങ്ങി ചെലവഴിക്കുന്ന ഒടുവില് അവരെ കടക്കടയിൽ അകപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യമല്ല പകരം അതൊരു ബന്ധനമായിരുന്നു എന്ന്.
So there is a mind shift has to take place in our life with regard to freedom. What we call freedom.
എന്താണ് സ്വാതന്ത്ര്യം? പ്രത്യേകിച്ച് ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്താണ്? അതിനുള്ള മനസ്സിലാഴത്തിൽ പറയണം.
Especially young people, the world calls freedom only to go into deeper and deeper sinful life which is real bondage.
യൗവനക്കാരെ ഒരു കാര്യം ഓർക്കുക, ലോകം പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിന്റെ ആഴങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെന്നിട്ട് അതിൽ നമ്മളെ അകപ്പെടുത്തിട്ട് കുറച്ചുകൂടെ നമ്മളെ ബന്ധനത്തിലാക്കുന്നതാണ് ലോകം പറയുന്ന സ്വാതന്ത്ര്യം.
ലേഖനം
ഒന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുവല്ലോ.
Looking unto Jesus and running the race.
യേശു ക്രിസ്തുവിലേക്ക് നോക്കുക, നമ്മുടെ മുൻപിലുള്ള ഓട്ടം ഓടുക.
That's a real freedom.
അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
We students, they learn a word called degrees of freedom.
കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ സ്വാതന്ത്ര്യത്തിന്റെ ഫലങ്ങൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്.
The degrees of freedom is how much directions it has got freedom.
ഡിഗ്രിയുടെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിന് എത്ര ദിശകൾ ഉണ്ടോ എന്നുള്ളതാണ്.
For example, this hand, this is a joint that it has got 2 degrees of freedom. It can move like this and it also can move like this.
ഈ കരം നമുക്ക് അത് രണ്ട് വിധത്തിൽ അതിനെ ചലിപ്പിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്.
2 degrees of freedom are there.
രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്.
So for real freedom, that should be fixing.
യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉറപ്പുള്ളതായിരിക്കണം.
This joint cannot have freedom if this is not fixed to this hand.
ഇതിന്റെ ഈ കൈയുടെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇവിടെ ഒരു നടുക്കൊരു സ്ഥാനം, അതായത് ഇവിടെ ഇതിന് സ്വാതന്ത്ര്യം വരണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപോലെ ഉറച്ചിരിക്കുന്നതായിരിക്കണം.
This hand is having a freedom, one freedom. It can rotate like this and it is fixed to the ceiling.
നമ്മുടെ മുകളിലുള്ള പക്കുകൾ തന്നെ ഈ ഫാൻ തന്നെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്ന മുകളിൽ അത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതുകൊണ്ട് അത് കറങ്ങുന്നുണ്ട്.
സപ്പോസ് ഇഫ് യു റിമൂവ് ദ ഫാൻ ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ, ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് ദ റിയൽ ഫ്രീഡം.
ആ ഫാൻ നമ്മൾ ഊരി താഴെ വെക്കുമ്പോൾ അതിനെ പറക്കുവാനുള്ള അല്ലെങ്കിൽ കറങ്ങാനുള്ള സ്വാതന്ത്ര്യം അതിന് കിട്ടുകയില്ല.
ഇൻ ഓർഡർ ടു ഹാവ് എ റിയൽ ഫ്രീഡം, വി നീഡ് ടു ബി ഫിക്സ്ഡ് ടു ജീസസ് ക്രൈസ്റ്റ്.
യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളില് ലോകത്തിലായിരുന്നല്ലോ നമ്മുടെ ജീവിതം അവർ
ഉറപ്പിച്ചിരുന്നത്.
വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ ലോകത്തിൽ ഉറച്ചിരുന്ന ഹൃദയം അത് മാറിയിട്ട് കർത്താവിലേക്ക് നമ്മൾ തിരിയുന്നു, കർത്താവ് ഉറപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിട്ടല്ലാതെ ഒരു തികഞ്ഞ സ്വാതന്ത്ര്യം നമുക്കില്ല.
സോ ഫസ്റ്റ്, എനിബഡി ഹു ഈസ് നോട്ട് അറ്റാച്ച്ഡ് ടു ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എൻജോയിങ് എ റിയൽ ഫ്രീഡം.
ഏത് വ്യക്തിയാണെങ്കിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു തികഞ്ഞ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നില്ല.
ആൻഡ് ഫസ്റ്റ് ഫിക്സിംഗ് അവർ ഐസ് ആൻഡ് അവർ ഹാർട്ട് ടുവേർഡ്സ് ജീസസ് ക്രൈസ്റ്റ്,
നമ്മുടെ കണ്ണുകളും നമ്മുടെ ചിന്തകളും യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്.
Then it leads to action, following Jesus Christ or running the race.
കർത്താവിനെ പിന്തുടരുന്നു, കർത്താവിന്റെ പുറകെ നമ്മൾ ഓടുന്നു.
So everything is seen in this world. It is fixed to something and it is enjoying its freedom.
നമുക്ക് അറിയാം ഈ ലോകത്തിൽ കാണുന്ന ഏത് കാര്യവും ചിലതിനോട് അവിടെ ഉറപ്പിച്ചിരിക്കുന്നു, അത് നിമിത്തമായിട്ട് ഒരു സ്വാതന്ത്ര്യം അതിനുണ്ട്.
Our degrees of freedom is the will of God.
നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ നിലയെന്ന് പറയുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്.
അവർ ആക്ഷൻ ഈസ് ബീങ് ദി വിൽ ഓഫ് ഗോഡ്.
നമ്മുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നതും ദൈവത്തിന്റെ ഇഷ്ടമാണ്.
ദാറ്റ് ഈസ് ദി ഫ്രീഡം ഗോഡ് ഹാസ് ഗിവൻ us.
അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
But since we were living in this world, practicing the practices of this world, our mind takes time to accept this.
നാം ഈ ലോകത്തിൽ ജീവിച്ച കാലങ്ങളായിട്ട് ലോകത്തിലെ പല പരിചയങ്ങളും നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കുവാനും തിരിയുവാനും സമയം നമുക്ക് എടുക്കും.
When you take a train, it is fixed on the 2 rails.
നോക്കുക, ട്രെയിൻ ആണെങ്കിൽ റെയിൽ പാളത്തിൽ അത് ഉറപ്പാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് മുൻപോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓട്ടം ഓടുവാൻ
കഴിയും.
ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിങ്ങളെ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്യുന്നു. ഡ്രൈവറിന്റെ ബസ്സിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് പോകണമെങ്കിൽ അതിന്റെ വളയം സ്റ്റിയറിംഗ് തിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ട്രെയിൻ അങ്ങനെയല്ല, മറ്റൊരു വ്യക്തി മറ്റൊരു തിരുത്തുകൊണ്ട് ട്രെയിനിൽ ദിശയെ നിയന്ത്രിക്കുന്നു.
That's a blessing when you decide to stay on the will of God. When you run, you know, God changes the direction, situations and everything so that you are on the perfect will of God. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യ്
ദൈവത്തെ ഇഷ്ടം ചെയ്യുവാനായിട്ട് മനസ്സ് വെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുക തന്നെ ചെയ്യും.
Jesus led a life like that.
യേശു ക്രിസ്തു അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചത്.
Hebrews, we read in the second verse, 12th chapter.
ലേഖനം 14th അധ്യായം 2nd വാക്യത്തില് രണ്ടാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു.
When Jesus was doing the will of God, even death on the cross, he had fixed his eyes on the joy.
യേശു ക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ആ ക്രൂശിനെ സഹിക്കുന്ന സാഹചര്യം വന്നപ്പോഴും അവന്റെ കണ്ണുകൾ ദൈവസിംഹാസനത്തെ ഉറപ്പിച്ചിരുന്നു.
And then he was doing the will of God.
അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം കർത്താവ് ചെയ്തിരുന്നു.
God of God takes three examples.
ദൈവവചന മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു.
One is like a farmer who is plowing the field.
ഒരു കൃഷിക്കാരൻ തന്റെ നിലം ഉഴുതുന്നതായിട്ട് പറയുന്നു.
A man working in the military.
ഒരു മറ്റൊരു വ്യക്തി പടയാളി അല്ലെങ്കിൽ പടക്കളത്തില് പൊരുതുന്നവൻ.
ഈ
രണ്ട് ഉദാഹരണങ്ങളും രണ്ട് തിമൊഥെയോസ് മൂന്നാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു.
And in Paul says in Corinthians about a man who is running the race.
പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഓട്ടം ഓടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവർ പറയുന്നു.
A person, three people were given a competition of plowing the land.
മൂന്ന് പേർക്ക് ഒരു നിലം എഴുതുവാനുള്ള മത്സരം കൊടുത്തോണ്ടിരിക്കട്ടെ.
And the person who wants to plow straight, he would get the prize.
നേരായിട്ട് നേർരീതിയിൽ നിലം എഴുതുന്ന ഒരുവന് അവന് സമ്മാനം ലഭിക്കും.
So the first person, no, while plowing, it was irregular, it was not a regular plowing.
ആദ്യമായിട്ട് വ്യക്തി ആ നിലം എഴുതുമ്പോൾ അത് ക്രമാനുഗതമായിരുന്നില്ല.
The furrows were not regular shape.
അതിന്റെ ശരിയായിട്ടൊരു പാതയിലായിരുന്നില്ല നിലം ഒഴുകുന്നത്.
So the person who organized the game called him and asked him, how did you plow?
ഒരാൾ ചോദിക്കും, എങ്ങനെയാണ് നീ നിലം ഒഴുകുന്നത്?
He said, I was looking at the plow handle and I was plowing.
അയാൾ പറയും, ഞാൻ ആ നിലം ഒഴുകുന്ന കലത്രയിൽ ഞാൻ അതിന്റെ കണ്ണുകൾ അതിൽ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ നോക്കുകയാണ് ചെയ്തത്.
Some places it will go down, so I will pull it up. Sometimes I pull down. I was always looking at the handle.
എന്റെ കണ്ണുകൾ മുഴുവൻ ആ വില ഒഴുകുന്ന ആ തലത്രയില് തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു ചിലപ്പോൾ. ഒരു പക്ഷേങ്കിൽ അത് താഴോട്ട് പോകുമായിരിക്കും. എങ്കിൽ തന്നെ എന്റെ കണ്ണുകളുടെ ദൃഷ്ടി അതിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു.
Second person was called and asked, how did you plow?
രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ചു, നീ എങ്ങനെയാണ് വില മുഴുകുന്നത്?
He said, I was looking at the furrows and I was plowing.
പറഞ്ഞതാണ്, ഞാൻ മുൻപിലുള്ള അത് നോക്കിയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നു. ഒരുപാട് വളവുകളും തിരിവുകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ വ്യക്തി നിലമൊഴുതത് അവ നേരെയായിരുന്നു നിലമൊഴുതത്. എങ്ങനെയാണ് താങ്കൾ ഈ നിലമൊഴുതെന്ന് ചോദിച്ചു.
Two horses are standing.
ഇവിടെ നോക്കുമ്പോൾ രണ്ട് കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട്.
And they are tied to a tree.
അവർ ഒരു മരത്തോടെ ചുറ്റിയിരിക്കുന്നു.
I was looking at that one and I was plowing.
ഞാൻ അതിനെ നോക്കിയിട്ട് നിലം ഒഴുകുകയായിരുന്നു.
With reference to that, even if there is a small deviation, he will correct it and he was plowing.
അതിനെ നോക്കുമ്പോൾ ഒരു ചെറിയ വ്യതിയാനം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പെട്ടെന്ന് അത് തിരുത്തിയിട്ട് ശരിയായ വണ്ണം നിലം നേരോട് ഒഴുകുമായിരുന്നു.
In the same way, when we look at Jesus and his life, his example, and when we walk, we try to do his will, and okay, we will do the exact will of God.
അപ്രകാരം തന്നെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ, അവന്റെ ജീവിതം അവന്റെ മാതൃക നോക്കുമ്പോൾ, ദൈവ ഇഷ്ടപ്രകാരം തന്നെ നന്നായിട്ട് നില മുഴുവൻ വ്യക്തിയെ പോലെ നമ്മൾ ചെയ്യും.
Some of you would have been in NCC or scout.
ചില NCC scouts ചോദിക്കാറുണ്ട്,
I have seen how army men are trained.
എങ്ങനെയാണ് പട്ടാളക്കാര് ട്രെയിനിങ് കിട്ടുന്നത്?
They are trained to walk in straight line.
അവര് നേരായിട്ടുള്ള ആ വഴി നടക്കുവാൻ പരിശീലിച്ചവരാണ്. അവരുടെ ശരീരം, അവരുടെ കൈകാലുകൾ നേരായിട്ട് നടക്കുവാൻ പരിശീലിക്കപ്പെട്ടവരാണ്.
നിങ്ങൾ
കളി സ്ഥലത്ത് പോകുമ്പോൾ,
ഫോർ എക്സാമ്പിൾ,
നിങ്ങൾ ക്രിക്കറ്റ് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം.
ഹൗ ദേ ആർ ട്രെയിൻഡ്,
എങ്ങനെയാണ് അവരത്
പരിശീലിക്കുന്നത്?
അവർ എന്തോ ചെലവിലേക്ക് നോക്കുവാൻ, ദൃഷ്ടി വെക്കുവാനാണ് അവർ
പരിശീലിക്കപ്പെടുന്നത്.
അവിടെ അവരുടെ പുറകില് വിക്കറ്റ് ഉണ്ട്, സ്റ്റമ്പ് ഉണ്ട്,
അവർക്ക്
കയ്യിൽ ബാറ്റ് കൊടുക്കുന്നുണ്ട്. എതിരാളിക്ക് എപ്പോഴും അവനെ ആ ക്രീസിൽ നിന്ന് പുറത്താക്കണമെന്ന ലക്ഷ്യത്തിലാണ് വരുന്നത്. എപ്പോഴും എതിരാളി നോക്കുന്നത് അവരെ പുറത്താക്കുവാനായിട്ട് വിക്കറ്റിലാണ് അവന്റെ കണ്ണുകൾ പായുന്നത്. ആ പന്തിൽ നോക്കിയിട്ട് എല്ലാ പന്തിനെയും അവർ അടിക്കുന്നത് ബൗണ്ടറി ആയിട്ട് സിക്സർ ആയിട്ട് പോകുന്നു. ആദ്യത്തെ ഏറിലോ രണ്ടാമത്തെ ഏറിലോ ഒരു സിക്സറോ ബൗണ്ടറിയോ അടിച്ചത് വരികയില്ല. ആദ്യ സമയങ്ങളിൽ ഒരു പക്ഷേങ്കില് ആ വിക്കറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ അവൻ ഔട്ടായി
പോകും.
ചിലർ പറയും ക്രിക്കറ്റ് കളിക്കുവാനായിട്ട് എനിക്ക് കഴിവില്ല, അവരത് വിട്ടു
പോകും. എന്നാൽ
ചില ആളുകൾ മടുത്തു പോകാതെ അവരവിടെ തീരുമാനമായിട്ട് സഹിഷ്ണുതയിൽ അവിടെ നിന്നിട്ട് പന്തിനെ നോക്കി അവർ ഒരു നാള് ബൗണ്ടറിയും സിക്സറും അവർ അടിക്കും.
അവര്
അവര് ക്രമാനുഗതമായിട്ട് ഒട്ടോ രണ്ടോ റൺസുകൾ അവരെടുത്ത്
തുടങ്ങും.
സാധാരണ പരിശ്രമം എന്ന് പറയുന്ന നമ്മെ എറിയുക, നമ്മെ തകർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പരാജയപ്പെടുവാൻ സാധാരണ
അനുഭവിക്കും.
ചില ആളുകൾ ആദ്യ പ്രലോഭനങ്ങൾ വീണ്ടു കഴിയുമ്പോൾ അവര് നിരാശരും നിരുത്സാഹരുമായിട്ട് പറയും, കൃത്യ ജീവിതം എനിക്കുള്ളതല്ല എന്ന് പറയും. യവനക്കാരെ ചിലർ പറയുമായിരിക്കും, ഈ ക്രിസ്ത്യൻ ജീവിതം എനിക്കുള്ളതല്ല
എന്നാണ്.
എന്നാല് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ അവിടെ സഹിഷ്ണുതയോടെ അവിടെ നിൽക്കുക, ബാറ്റ് പിടിച്ചോണ്ട് നിൽക്കുക. നിങ്ങളുടെ നിങ്ങൾ കേൾക്കുന്ന പ്രബോധനങ്ങൾ നിങ്ങൾ ശരിയായ വണ്ണം എടുക്കുക. നിങ്ങൾ പന്തിനെ മാത്രമല്ല നിങ്ങൾ അനുഭവിക്കുന്നത്. എതിരാളി എന്ന് പറയുന്നത് നിങ്ങളുടെ എതിരാളികൾ എന്ന് പറയുന്ന ബൗളറെ കൂടാതെ മറ്റു 10 പേരും കൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ക്രീസിൽ നിന്ന് പിടിച്ച്
പുറത്താക്കുവാനായിട്ട്
സ്കോർ എടുക്കുന്നതിന് ഫലമായിട്ട് തന്റെ മുൻപിലുള്ള മറ്റു 10 പേരെ അവൻ നോക്കുകയാണെങ്കിൽ അതേ താമസിക്കാതെ അവൻ ഔട്ടായി ക്രീസ്
വിടേണ്ടതായിട്ടുണ്ട്.
11 പേര് മാത്രമല്ല ഗാലറികൾ നോക്കുമ്പോൾ ഉത്സാഹിപ്പിക്കുന്ന ഒരു നിരാശ തരുന്ന അനേക ആയിരങ്ങൾ ഒരു പക്ഷെ കാണുമായിരിക്കും. ആൾക്കൂട്ടത്തെ നോക്കിയിട്ട് പലപ്പോഴുമായിട്ട് ഉത്സാഹ ഭരിതരാകുന്നതിലെ തെറ്റുള്ള കാര്യമല്ല. എന്നാലെല്ലായ്പ്പോഴും പിശാച് കൊണ്ടുവരുന്ന ഈ പ്രലോഭനത്തിന് മേലെ എനിക്ക് എങ്ങനെ ജയം എടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്.
We heard in the question and answer session how young people are discouraged because they are often tempted in the youthful lust.
നമ്മൾ കേട്ടല്ലോ, യൗവനക്കാരെ പലപ്പോഴും നിരാശപ്പെടുന്നത് യൗവനത്തിന്റെ മോഹങ്ങള് വന്ന് പിടിക്കുമ്പോഴാണ്. ഞാനും യൗവനക്കാരൻ ആയിരുന്നപ്പോൾ അങ്ങനെ പ്രലോഭിക്കപ്പെട്ട സമയം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ സഭയിലെ പാസ്റ്ററോട് പോയി ചോദിച്ചു, എങ്ങനെയാണ് പ്രലോഭനത്തിന് മേൽ ജയമെടുക്കുവാൻ കഴിയുന്നത്. എന്നോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു, നീ മുറ്റമേൽ നിൽക്കുക, 100 പ്രാവശ്യം സ്തോത്രം സ്തോത്രം എന്ന് പറയുക, പ്രലോഭനത്തിന് മേൽ നിനക്ക് ജയമെടുക്കുവാൻ
കഴിയുന്നത്.
പ്രലോഭനത്തിന് മേൽ ജയമെടുക്കുവാൻ കഴിയുന്ന ഒരു മന്ത്രമായിരുന്നില്ല.
But we have men of God, brother was there for sharing that he himself was tempted. That gives us encouragement.
നമുക്ക് നാം കേട്ടു ദൈവത്തിന്റെ ദാസന്മാർ മുതിർന്ന സഹോദരന്മാര് അവരെ പ്രലോഭിക്കപ്പെട്ടവരായിരുന്ന ഒരു സമയത്ത് അത് നമുക്ക് ഉത്സാഹത്തിന് വക തരുന്ന ഒരു കാര്യമാണ്.
I was tempted by a girl.
ഞാനും ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയാൽ ഞാൻ ദൈവത്തോട് പറയുവാൻ തുടങ്ങി,
God, you have created a beautiful face.
കർത്താവെ, വളരെ മനോഹരമായ പള്ളിയെ നീ സൃഷ്ടിച്ചു. കർത്താവെ, ആ പെൺകുട്ടി വീണ്ടും ജനം പ്രാപിച്ചതാണ്. അവള് നരകത്തിൽ
പോകും.
കർത്താവെ, കർത്താവെ, നിന്റെ വചനമയച്ച് അവളെ രക്ഷിക്കണമേ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉത്സാഹിപ്പിച്ചു.
To defeat me, I will use it to worship God and glorify God.
ഞാൻ പ്രസാദനോട് പറഞ്ഞു, എന്റെ ജീവിതത്തിന്മേൽ നീ അയക്കുന്ന എല്ലാ പ്രലോഭനത്തിന്മേലും ഞാൻ പകരുകയില്ല, നിരാശപ്പെടുകയില്ല, പകരം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവഹിതം ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഞാൻ ബൗണ്ടറിയോ സിക്സറോ സെഞ്ചുറിയോ ഒന്നും 100 റൺസ് ഒന്നും
അടിച്ചു.
എന്നാൽ എന്റെ കണ്ണ് അവിടെ ആയിരുന്നു.
Our eyes on the goal.
എന്റെ കണ്ണുകൾ ആ ലക്ഷ്യത്തിൽ തന്നെയാണ്, അതിന് മാറിയിരുന്നില്ല.
And the whole crowd may say, you are out.
ഗാലറി ഇരിക്കുന്ന കാടികൾ എല്ലാവരും പറയുമായിരിക്കും നീ ഔട്ടാണ് നീ ഔട്ടായിരുന്നു.
Just because they say you are out, you are not really out.
നിങ്ങൾ അവരെ പരാജയപ്പെട്ടു നീ ഔട്ടാണെന്ന് പറയുന്നതുകൊണ്ട് വാസ്തവമായിട്ട് നിങ്ങൾ ഔട്ടായിട്ടില്ല.
Trained referee has to tell whether you are out or not.
ആ കളിയുടെ റഫറിയാണ് വാസ്തവത്തിൽ ആ കളി നിയന്ത്രിക്കുന്ന അവനാണ് പറയേണ്ടത് നിങ്ങൾ ഔട്ടായി
വേണ്ടിയത്.
നമ്മളെ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യം റഫറി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മനസ്സിന്റെ മനസ്സാക്ഷിയാണ്.
The word of God. Repeatedly we read the word of God, listen to the Holy Spirit and getting the mind of Jesus Christ.
He was in a way came parishuddhaatmavu shabdam shrikkiyum karthavukkilekku nokkum cheyyunna pragaramayitta nammude manasaakshiye devahidathanayitta parishilikkuvanayitta kazhiyum.
Many people will say whatever you do is right, but your conscience may say no, it is not right.
Pala aalukalum parayumayirikkum ningal cheyyunnathu seriyana ennal hrudayathinte manasaakshi ningale paludhu velukkumayirikkum.
If you is that the glory of men, how can you believe?
നിങ്ങൾ അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, മനുഷ്യന്റെ മഹത്വം അന്വേഷിക്കുന്നത് നിങ്ങൾ എങ്ങനെ, മാനം അന്വേഷിക്കുന്നത് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്.
So in our race, if you are running, you are not supposed to listen to the crowd or majority.
നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ആയിരിക്കുമ്പോൾ കാണികളുടെ അല്ലെങ്കിൽ ഗാലറി ഇരിക്കുന്ന മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങളല്ല നമ്മൾ
ചെയ്യേണ്ടത്.
ദൈവത്തിന് പറയുന്നുണ്ട് വിശ്വാസം നശിപ്പിക്കപ്പെടുവാനായിട്ട് പിശാച് ഓരോ ആയുധങ്ങൾ തീയുമ്പോൾ എടുത്തെറിയുമെന്ന്
പറയുന്നുണ്ട്.
ഓരോ തീയുമ്പോഴും നമ്മുടെ മേൽ വരുമ്പോൾ ആ തീയുമ്പോള് നമ്മുടെ ജയത്തിന്റെ കാര്യങ്ങളായിട്ട് മാറാം.
And you know all the fielders will be in different places, but there's one man very near, standing very near in the back as the wicket keeper.
നമുക്കറിയാം ഫീൽഡില് ക്രിക്കറ്റ് കളിയില് പല ഫീൽഡേഴ്സ് അവരോട് നിൽക്കുന്നു, എന്നാലും തൊട്ട് പുറകില് ബാറ്റ് ചെയ്യുന്ന വ്യക്തികൾ തൊട്ട് പുറകില് വിക്കറ്റ് കീപ്പർ അവിടെ
നിൽക്കുന്നുണ്ട്.
എല്ലാ ഏത് പന്ത് വന്നാലും വിക്കറ്റ് കീപ്പർ പെട്ടെന്ന് പറയും ഔട്ടായി ഔട്ടായി ഔട്ടായി. അതൊരു
നിരുത്സാഹമാണ്.
അങ്ങനെ ആ വിക്കറ്റ് കീപ്പറിന്റെ മൊഴികൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും.
വിക്കറ്റ്
കീപ്പർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ പഴയ മനുഷ്യൻ തന്നെയാണ്.
സെക്കൻഡ് കൊരിന്ത്യൻസ് 2 ആൻഡ് വേഴ്സ് 14.
രണ്ട് കൊരിന്ത്യ രണ്ടാമത്തെ അധ്യായം 14 വാക്യം.
Thanks be unto God who always causes us to triumph.
പറയുന്നത് രണ്ടിന്റെ 14 എന്ന വാക്യം, ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവം നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറയുന്നു.
Throughout the period of my falling, I was confessing this verse, Lord, you have called me to a victorious life.
എന്റെ വീഴ്ചയുടെ പല സമയങ്ങളിലും ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ എന്നെ ജയത്തിലേക്കാണ് നീ എന്നെ വിളിച്ചിരിക്കുന്നത്.
Devil will say, you are going to be out of the next ball.
ഒരു പക്ഷെ പറയുമായിരിക്കും അടുത്ത ഏറിൽ അടുത്ത പന്തിൽ നീ ഔട്ടാവാൻ
പോവുകയാണ്.
ആവുന്ന നിങ്ങളുടെ പഴയ മനുഷ്യൻ ജഡം പറയുമായിരിക്കും നീ അടുത്ത പന്തിൽ അതാ ഔട്ടാകാൻ പോകുന്നു. കർത്താവേ ഞാൻ എന്റെ കണ്ണുകൾ ആ ലക്ഷ്യത്തിൽ ഞാൻ മാറുന്നല്ല, എന്റെ കണ്ണുകൾ ആ ലക്ഷ്യത്തിൽ തന്നെയാണ്. ഈ ഓട്ടം മുഴുവൻ ഞാൻ
ആഗ്രഹിക്കും.
അത് മാത്രമല്ല ഈ ഓട്ടത്തില് എന്റെ അങ്ങേ തലത്തിൽ ഒരു പങ്കാളിയെ തന്നിട്ടുണ്ട്.
And when you hit the ball, he is also running fast and you are also running fast.
നിങ്ങൾ ഈ പന്ത് വരുമ്പോൾ ഈ പന്തിനെ ബാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ നിങ്ങൾ ഓടുന്നു. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പങ്കാളി അങ്ങേ തലത്തിൽ ഇങ്ങോട്ട് ഓടുകയാണ്
ചെയ്യുന്നത്.
ചില സമയങ്ങളിൽ നിങ്ങൾ ഔട്ടായി പോകാതിരിക്കാനായിട്ട് നിങ്ങളുടെ പുറകെയുള്ള സ്റ്റെപ്പിനെ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ
പങ്കാളിയായിരിക്കും.
അങ്ങനെ ഞാൻ പറയുന്നു ആ സഹോദര ബന്ധത്തിൽ ഒരു ഒരു സ്വസ്ഥതയാണ് സുരക്ഷിക്കുന്നതുകൊണ്ട്. ഒരു യവനക്കാരനൊരിക്കലും എന്നോട് ചോദിച്ചു ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് ഒരുപാട്
നിരാശയുണ്ടെന്നും
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നോ രണ്ടോ സഹോദരന്മാരെ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ നല്ല കൂട്ടായ്മ തരുവാൻ
കഴിയുന്ന
ഓർക്കുക കൂട്ടായ്മയിൽ ഒരു ബലമുണ്ട്, സഹോദരന്മാരുടെ കൂട്ടായ്മയിൽ ഒരു ബലമുണ്ട്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ കൂടെ ഒരു കളിക്കാരൻ മാത്രമല്ല കളിക്കുന്നത്, മറ്റു മാത്രമല്ല നിങ്ങളുടെ ടീമിലുള്ള മറ്റു 10 കളിക്കാരെ പുറത്തിരുന്നോ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്
ചെയ്യുന്നത്.
ദൈവം നമുക്ക് കൂട്ടായ്മയിൽ തന്നിരിക്കുന്ന ഒരു ഫലം അതാണ്.
സോ നെവർ മിസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
സഹോദരന്മാരുമായിട്ട് ഒരു കൂട്ടായ്മയ്ക്ക് അവസരം കിട്ടുമ്പോൾ സഹോദരിമാരെ മറ്റു സഹോദരന്മാർക്ക് കൂട്ടായ്മയ്ക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്.
Satan will tempt you. He was telling to Peter.
Apostle Yesu Christ parnadu pole prophet pishaja nine parishikku enna parayunu.
But I have prayed that your faith will not be lost.
Then the vishwasam poipogavirikkanayitta yaar odanukku vendi apeekshikkum enna parayunu. Jesus
Christ is like a good coach who is encouraging us.
Yesu Christava oru nalla coachine pole namme utsaahippikkuvaraana.
And Holy Spirit is always strengthening us so that
പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് നമുക്ക് ധൈര്യവും പ്രത്യാശയും തരുന്നതാണ് ജയ
ജീവിതത്തിന്.
പരിശുദ്ധാത്മാവ് ജയത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനാണ് ദൈവം നമ്മുടെ പക്ഷത്തോട്ട്.
സോ ലെറ്റ് റിമെംബർ ദ ടു തിങ്സ്.
രണ്ട് കാര്യങ്ങൾ ഓർക്കുക.
ഫസ്റ്റ്, ഫിക്സിംഗ് യുവർ ഐസ് ഓൺ ജീസസ്.
ഒന്ന്, യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യം വെക്കുക. നിങ്ങളുടെ കണ്ണുകളുടെ ദൃഷ്ടി അവിടെ തന്നെ ഉറച്ചിരിക്കട്ടെ.
ലെറ്റ് അസ് നോട്ട് ലുക്ക് അറ്റ് ദ വേൾഡ് വിച്ച് ഓഫേഴ്സ് ടു അസ്.
നമ്മുടെ ലോകം തരുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകരുത്.
Somebody said you have fixed your eyes on something while you plow the land.
ചിലർ പറയുമായിരിക്കും, അല്ലെങ്കിൽ ആ നിങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നില ഒഴുകുക.
And one boy was plowing this way and that way and that way and all, and the person was wondering, how did you plow?
ഒരാള് മറ്റു പല വിധത്തിൽ കൂടിയാണ് നില ഒഴുകുന്നത് ചോദിച്ചു, എങ്ങനെയാണ് നീ നില ഒഴുകുക?
Then he was telling, I was looking at a cow and I was plowing.
ഒരാൾ പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കുന്ന പശുവിനെ നോക്കിയാണ്. പശു പല സ്ഥലങ്ങളിലേക്ക്
പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അദ്ദേഹം ശരിയായിട്ട് നില ഒഴുകില്ല. പശു മറ്റു സൈഡിലേക്ക് പോകുമ്പോൾ ആ സൈഡിലേക്ക് നില ഒഴുകാൻ പറ്റും. പശുവിനെ പോലെയാണ്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ അവിടെ ആയിരിക്കും. നമുക്ക് അങ്ങനെ നില ഒഴുകാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന്
തിരുവഴുത്തമ്മയെ
താൽക്കാലികമായിട്ട് കാണുന്ന പാപത്തിന്റെ കാര്യങ്ങളെല്ലാം വിട്ടുപോകും നമ്മെ
പഠിപ്പിക്കും.
നമ്മുടെ ഹൃദയങ്ങള് താൽക്കാലികമായി അശ്വരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് വെക്കുകയാണ്. നശിച്ചു പോകുന്ന കാര്യങ്ങൾ, കൃത്യമായിട്ടല്ലാത്ത കാര്യങ്ങൾ, അത് വെറും താൽക്കാലികമായ
കാര്യങ്ങൾ. Lord Jesus Christ,
നമ്മുടെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
and doing the will of God,
ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുന്നുവെങ്കിൽ,
man will stand forever.
അങ്ങനെയുള്ള വ്യക്തി അവൻ നിൽക്കും, അവൻ നിൽക്കുക തന്നെ ചെയ്യും നിത്യതയോളം തന്നെ.
I really want to encourage all the young brothers,
പ്രത്യേകിച്ച് യൗവനക്കാരായ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ധൈര്യം തരുന്നത്,
first check yourself whether your heart is constantly fixed on Jesus.
നിങ്ങൾ നോക്കുക, നിങ്ങളെ മനസ്സ് നോക്കുക, സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് നിങ്ങളുടെ കണ്ണുകള് യേശു ക്രിസ്തുവിനെ ഉറപ്പിച്ചു
വെച്ചിട്ടുണ്ടോ?
പറയുന്നത് നിങ്ങളുടെ മനസ്സുകളെ ഉയരത്തിൽ നിങ്ങൾ വെച്ചു വെക്കണമെന്ന്.
മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്, ഡിസ്കറേജ്മെന്റ്, ഡിപ്രഷൻ, ഓൾ ഈസ് ബിക്കോസ് യുവർ മൈൻഡ് ഈസ് നോട്ട് സെറ്റ് ഓൺ എബോവ്.
ജീവിതത്തില് പലപ്പോഴും നിരാശയും ദുരുത്സാഹവും വരുന്നതിന്റെ കാരണം നമ്മുടെ ഹൃദയങ്ങള് ഉയരത്തിലല്ല ഭൂമിയിലുള്ള കാര്യങ്ങളിലേക്കാണ് മനസ്സ് വെച്ചിരിക്കുന്നത്. നാം ഒരുപക്ഷെ അങ്ങനെ നല്ല ഉദ്ദേശം തുടങ്ങിയവരായിരിക്കാം, കർത്താവിൽ ദൃഷ്ടി വെച്ച് തുടങ്ങിയവരായിരിക്കാം. എന്നാല് പ്രശ്നമെന്ന് പറയുന്നത് അത് തുടർമാനമായിട്ട് നമ്മുടെ ദൃഷ്ടി കർത്താവിൽ ഓർക്കുന്നില്ല.
The ball which comes against us will become weak and weak and weak, and we will be able to
ee vali nam porchayade povukoda namukedinayitta pradiyogi kondu varuna oro pathu adu belahiro shakti illathudayittu maarum.
As we read in Romans chapter 8, we will be more than conquerors.
Romanesa vaikkunna pole nammude ippolki jayaligalayittu maarum ennu vaikkunnu.
If your mind is set on above, on Jesus Christ, slowly our mind will be transformed into
ഹൃദയ കർത്താവിനെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നടന്നു വരുവാനായിട്ട്.
Romans 12:2 says,
റോമാലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം
എല്ലാ വാക്യത്തിൽ
ഈ ലോകത്തിന് അനുഭവപ്പെടരുതെന്ന് നാം
വായിക്കുന്നു.
ഈ ലോകത്തിലേക്ക് ലോകത്തിന്റെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പ്
വരരുത്.
എന്നാൽ ഓരോ ദിവസവും നമ്മുടെ മനസ്സ് പുതുക്കുവാനായിട്ട് നാം മനസ്സ്
വെക്കണം.
ദൈവത്തിന്റെ ദൈവ വചനത്തിൽ കൂടി, ദൈവികമായ ചിന്തകളിൽ കൂടി,
ബൈ ദ പവർ ഓഫ് ഗോഡ്,
പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി,
ബൈ ദ ട്രൂത്ത് ദാറ്റ് വി ഹിയർ ഇൻ ദ ചർച്ച്,
സഭയിൽ കേൾക്കുന്ന ദൈവിക സത്യങ്ങളിൽ കൂടി.
ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് കമ്മിങ് പവർഫുള്ളി ഇൻ ദീസ് കോൺഫറൻസസ് ആൻഡ് ഇറ്റ് വിൽ റിയലി ട്രാൻസ്ഫോം അവർ ലൈഫ്.
ഈ കോൺഫറൻസിൽ വളരെ ശക്തിയായിട്ട് കേൾക്കുന്ന ദൈവവചനങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഉറപ്പാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും.
സോ ഇൻ യുവർ റൺ, ഇൻ യുവർ ആക്ഷൻ, ജീസസ് ഈസ് വിത്ത് യു.
നിങ്ങളുടെ നിങ്ങളുടെ ഓട്ടത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ട്.
ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് യു.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്.
ലൈക്ക് ചേഞ്ചിങ് ദ റേസ് ടു ഗോ ടു ദി ഡിഫറെന്റ് പ്ലേസസ്, ഹീ ഈസ് ചേഞ്ചിങ് ദ സർക്കംസ്റ്റാൻസസ് സിറ്റുവേഷൻ സോ ദാറ്റ് ദി വിൽ ഓഫ് ഗോഡ് വിൽ ബി
ഫ്ലോയിങ് ഇൻ ഔർ ലൈഫ്. പ്രേയിൽ എങ്ങനെയാണ് റെയിൽ പാളിക്ക് പോകുന്നത്? ദൈവം ഓരോ സാഹചര്യങ്ങളെ നിയന്ത്രിച്ചിട്ട് ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു.
എസ്പെഷ്യലി ഇൻ മാരേജ് ദി റിയൽ ഫ്രീഡം ഈസ് ടു ഒബേ ടു ദി വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് ഐ വിൽ ബി മാരി ഓൺലി എ ബിലീവർ.
പ്രത്യേകിച്ച് കല്യാണം സമയം വരുമ്പോൾ യവനക്കാരെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്ന ദൈവവചന പ്രകാരമുള്ള ദൈവവചനം ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന്
പറയുന്നത്.
ദൈവഹിതം ചെയ്യുന്നതാണ് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കുന്നു.